നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയ പോയ വാരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. നാണയപ്പെരുപ്പ നിരക്കിൽ നേരിയ വർദ്ധനവുണ്ടായെന്ന റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നാണയപ്പെരുപ്പ നിരക്കിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസത്തെ 3.5% നിന്നും 3.6% നിരക്ക് കൂടിയത്. നാണയപ്പെരുപ്പത്തെ അങ്ങനെ എളുപ്പത്തിൽ പിടിച്ചുകെട്ടാനാകില്ല എന്ന് വിലയിരുത്തൽ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നുണ്ട്. കാരണം നാണയപ്പെരുപ്പ് നിരക്ക് ഉയരുകയാണ് എങ്കിൽ റിസർവ് ബാങ്ക് ഈ അടുത്ത കാലത്തൊന്നും പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞത് പ്രതിമാസ കണക്കുകളിൽ ആശങ്ക വേണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പ്രതിമാസ കണക്കാണ്. പക്ഷേ സർക്കാർ പറയുന്നത് പ്രതീക്ഷിച്ചതുപോലെ നാണയപ്പെരുപ്പം കുറയുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അതിന് വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് ട്രഷറർ പറഞ്ഞത്.
The monthly inflation figures are more volatile. They don't compare the same goods and services, and that's why they bounce around. This month, petrol, private health and international travel were some of the biggest influences. Our expectations for inflation and our forecast aren't changed by today's data, Mr. Speaker. Now, electricity prices were up 4.2%, but it would have been 13.9% were it not for the rebates that those opposite voted against.
ഏതായാലും പലിശ നിരക്ക് കൂടി നിൽക്കുന്നത് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നാണയപ്പെരുപ്പ നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലിശ നിരക്ക് കുറയ്ക്കണോ വേണ്ടയോ എന്ന് റിസർവ് ബാങ്ക് തീരുമാനിക്കുക. കാത്തിരുന്ന് കാണാം. അല്ലാതെ ഈ വിഷയത്തിൽ എന്താണ് പറയാൻ പറ്റുക? ഓസ്ട്രേലിയൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ നിലവാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന റിപ്പോർട്ടും ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രരംഗത്തെ നിലവാരം കഴിഞ്ഞ 20 വർഷം മുൻപുള്ളതിൽ നിന്ന് കാര്യമായ പുരോഗതി നേടിയിട്ടില്ലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയൻ കരിക്കുലം അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളും വിവരങ്ങളുമൊക്കെ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം 6-ാം വർഷ വിദ്യാർത്ഥികളിൽ വെറും 57% മാത്രമാണ് സയൻസ് രംഗത്ത് പ്രാവീണ്യം തെളിയിക്കാനായത്. 2006 6-ാം വർഷ വിദ്യാർത്ഥികളുടെ സയൻസ് പ്രാവീണ്യം 54% ഈ കഴിഞ്ഞ വർഷം ഏകദേശം വർഷങ്ങൾക്ക്, അതായത് 2006-16, അപ്പോൾ ഏകദേശം 10-15 വർഷങ്ങൾക്കുള്ളിൽ വെറും 3% വളർച്ച മാത്രമാണ് നേടിയിട്ടുള്ളത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സയൻസ് പ്രാവീണ്യം പരിശോധിക്കുകയാണെങ്കിൽ 50% വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സയൻസ് പ്രാവീണ്യം തെളിയിക്കാനായത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയൻ അക്കാദമി ഓഫ് ടെക്നോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ വിഷയത്തിൽ ഫെഡറൽ സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് കെയ്ലി വാക്കറുടെ വാക്കുകളിലേക്ക്.
57% of year 6 students nationally have attained the science proficiency standard last year. Unfortunately, that really hasn't changed in about the last 20 years. For year 10 students, it's slightly less, just over 50% attained the proficiency standard. So what we've seen here is a stagnation in terms of Australian students' capability and proficiency in science, both at the end of primary school and at that crucial year 10 level.
ആദിമ വർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ ശാസ്ത്രാവബോധം മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറവാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. നമുക്കറിയാം, സ്റ്റെം എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വിദ്യാർത്ഥികൾക്കും. കാരണം ഓസ്ട്രേലിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്റ്റെം അധിഷ്ഠിത അല്ലെങ്കിൽ സ്റ്റെം വിഷയങ്ങളിൽ അധിഷ്ഠിതമായൊരു പാഠ്യപദ്ധതിക്കാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഈ രംഗത്ത്, സയൻസ് രംഗത്ത് കൂടുതൽ കഴിവുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പാഠ്യപദ്ധതി. പല രക്ഷിതാക്കൾക്കും ഇക്കാര്യം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ SBS മലയാളം പലപ്പോഴായി കൊടുത്തിട്ടുണ്ട്. ഏതായാലും സയൻസ് വിഷയങ്ങളിൽ ഓസ്ട്രേലിയൻ വിദ്യാർത്ഥികളുടെ പ്രാവീണ്യം കുറയുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പൊതുഗതാഗത യാത്രയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഈ ആശങ്കകൾക്കിടയിൽ ആശ്വാസത്തിൻ്റെതായൊരു വാർത്തയായിരുന്നു ഇത്. 50 സെന്റിന് പൊതുഗതാഗത യാത്ര സാധ്യമാക്കുന്നൊരു പദ്ധതി ക്വീൻസ്ലാൻഡ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജീവിത ചെലവും തിരക്കും ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതിയെന്ന് സംസ്ഥാന പ്രീമിയർ സ്റ്റീവൻ മൈൽസ് പറഞ്ഞു. പദ്ധതി 5 ഓഗസ്റ്റിനാണ് ആരംഭിക്കുക. ആളുകൾക്ക് പ്രതിദിനം $1 യാത്ര ചെയ്യാൻ കഴിയും. 50 സെന്റ് അങ്ങോട്ടും 50 സെന്റ് ഇങ്ങോട്ടും. ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ്. ബസ്, ട്രെയിൻ, ഫെറി, ലൈറ്റ് റെയിൽ എന്നിവയിലെല്ലാം ഈ ആനുകൂല്യം ലഭ്യമാകും. ഏതായാലും എല്ലാത്തിനും ഒരു നല്ല വശവും ചീത്തവശവും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പല വിമർശകരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സർക്കാർ പറയുന്നത് ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. കുറച്ചു കാലത്തേക്കാണെങ്കിലും 6 മാസത്തേക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എങ്കിലും ആശ്വാസം, അത്രയെങ്കിലും ആശ്വാസം എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആശ്വാസകരമായൊരു വാർത്ത ഈ ആഴ്ച ഉണ്ടായിരുന്നത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പ്രായപരിധിയിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ പ്രായപരിധി 35 വയസ്സിലേക്ക് വെട്ടിക്കുറയ്ക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. എന്നാൽ PhD മാസ്റ്റേഴ്സ്, അതായത് ഗവേഷണം തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്നവരെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്ന്, അല്ലെങ്കിൽ അവരെ ബാധിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് 50 വയസ്സുവരെ അപേക്ഷിക്കാമെന്ന് പുതിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ആരോഗ്യരംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ലുക്കിമിയ ഫൗണ്ടേഷനിൽ നിന്നുള്ള പുതിയൊരു റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. ഓസ്ട്രേലിയയിലെ 8% ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലുമായി ബ്ലഡ് ക്യാൻസർ കണ്ടെത്തുന്നുണ്ട് എന്ന വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും മാരകമായ ക്യാൻസറുകളിൽ ഒന്നാണ് ബ്ലഡ് ക്യാൻസർ. ഓരോ വർഷവും ഏകദേശം 6,000 പേരാണ് ഈ രോഗം ബാധിച്ചു മരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയയിൽ ബ്ലഡ് ക്യാൻസർ നിരക്ക് 47% വർദ്ധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലുക്കിമിയ ഫൗണ്ടേഷൻ ബ്ലഡ് ക്യാൻസർ പാർട്ണർഷിപ്പ് ജനറൽ മാനേജർ ടിം മർഫിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം.
There are about 140,000 Australians who are living with a blood cancer today, and we anticipate that will double by 2035. So that means that about 8% of all Australians will be diagnosed with a blood cancer at some stage in their life. And that means that today, that means that 1 in 12 Australians, in fact, will be affected by blood cancer. So it's a huge number of people.
ഈ ബ്ലഡ് ക്യാൻസർ കണ്ടെത്തുന്ന 3-ൽ 1 ഈ രോഗം കണ്ടെത്തി 5 വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നതായും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിഷമിപ്പിക്കുന്നില്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഇത്. മെൽബണിലെ ഒരു സ്കൂൾ മതിലിൽ ജൂതവിരുദ്ധ മുദ്രാവാക്യം പ്രത്യക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അത് വലിയ വാർത്തയുമായിരുന്നു. കാരണം പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ ഒട്ടേറെ പ്രതിഷേധ പരിപാടികളും പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളും ഇസ്രായേൽ ഐക്യദാർഢ്യ പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു സ്കൂളിൻ്റെ മതിലിൽ ജൂതവിരുദ്ധ മുദ്രാവാക്യം പ്രത്യക്ഷപ്പെട്ടത്. മെൽബണിലെ ഏറ്റവും വലിയ ജൂത സ്കൂളായ മൗണ്ട് സ്കോപ്പസ് മെമ്മോറിയൽ കോളേജിൻ്റെ മതിലിലാണ് ജൂതവിരുദ്ധ മുദ്രാവാക്യം സ്പ്രേ ചെയ്തത്. ജൂ ഡൈ എന്ന മുദ്രാവാക്യം വിദ്യാർത്ഥികളെ പരിഭ്രാന്തിപ്പെടുത്തിയെന്ന് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മതിലിൽ പ്രത്യക്ഷപ്പെട്ട മുദ്രാവാക്യം ശൂന്യതയിൽ നിന്നുണ്ടായതല്ലെന്നും ഒരു വംശീയതയുടെ ഉൽപ്പന്നമാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ചൂണ്ടിക്കാട്ടി. 10 ആണ്ടുകൾക്കിടയിലെ ഏറ്റവും മോശമായ യഹൂദ വിരുദ്ധതയാണ് തങ്ങളിപ്പോൾ നേരിടുന്നത് എന്ന് ജൂത നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ സമഗ്രമായ ഇടപെടലും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്ര അല്ലെങ്കിൽ സയൻസ് രംഗത്ത് നോക്കുകയാണെങ്കിൽ വിനോദ മേഖലയിലെ ടിക്കറ്റ് ബുക്കിംഗ് ഭീമനായ ടിക്കറ്റ് മാസ്റ്റർ സൈബർ ആക്രമണത്തിനിരയായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹാക്കർമാർ 10,000,000 ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അമേരിക്കൻ കമ്പനിയായ ടിക്കറ്റ് മാസ്റ്ററിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിൽ നിന്നായി 50 ലക്ഷത്തോളം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. ആഗോളതലത്തിലുണ്ടായ സൈബർ ആക്രമണത്തെപ്പറ്റി അറിയുവാൻ ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് ടിക്കറ്റ് മാസ്റ്റർ കമ്പനിയോട് അല്ലെങ്കിൽ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഉപഭോക്താക്കളുടെ അടക്കം വിവരങ്ങൾ ചോരുവാൻ സാധ്യതയുണ്ടെന്ന് ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ സഞ്ജയ് ഝ ചൂണ്ടിക്കാട്ടി.
Some businesses could buy it not knowing that it's being sold off the dark web. Someone can pretend that I have marketing database for so many people and just use it. And also people who are into this kind of black market business, they would find it quite lucrative.
വിക്ടോറിയയിലെ 1-ലേറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓഫീസുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതും ഈ ദിവസങ്ങളിലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ എംപിമാരുടെ ഓഫീസുകൾക്ക് നേരെ ആരൊക്കെയോ ചേർന്ന് ചുവന്ന പെയിന്റ് എറിഞ്ഞതായി വിക്ടോറിയൻ പോലീസ് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു. ഫെഡറൽ അറ്റോർണി ജനറൽ മാർക്ക് ട്രെഫസിന്റെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ഏതായാലും സംഭവത്തെപ്പറ്റി പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നീടുള്ള വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ, ഹമാസ് വിഷയങ്ങളും പപ്പന്യൂഗിനിയിലെ ദുരിതാശ്വാസ സഹായങ്ങളുമൊക്കെയായിരുന്നു എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഏതായാലും കൂടുതൽ ആധികാരികമായ ഓസ്ട്രേലിയൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി SBS മലയാളത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. sbs.com.au/malayalam എന്നാണ് വെബ്സൈറ്റ് അഡ്രസ്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് ഓസ്ട്രേലിയ പോയ വാരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.